കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.
തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്.
ആലീസ് പരിധിക്ക് പുറത്താണ്. കഥയും കഥാകൃത്തും എന്ന ഈ പരിപാടിയിൽ ഇന്ന് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ കഥ. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി കഥകളുടെ ലോകത്തിലേക്ക് പിച്ചവെക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ നല്ല എഴുത്തുകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആലീസ് പരിധിക്ക് പുറത്താണ് എന്ന കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഞാൻ മൂഢഭദ്രയിലെ ലൈബ്രറിയിൽ ആലീസിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഏത് നിമിഷത്തിലും ഒരു മാലാഖിയുടെ ചിറകുകളുമായി അവൾ പറന്നെത്താൻ സാധ്യതയുണ്ട്. ഇന്ന് അവൾ എന്നെ കാണാൻ വരാമെന്ന് സമ്മതിച്ചത് തന്നെ ഏറെ വാഗ്വാദങ്ങൾക്ക് ശേഷമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധമായിരുന്നു. ആദ്യം അവള് ഒരു ഇളം തെന്നൽ മാതിരി കുളിരു പരത്തി ഏകപക്ഷീയമായ പ്രണയം പ്രസാദം വിതറി അവൾ കടന്നു പോകുമ്പോൾ വെറുതെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു കൊല്ലത്തോളം അങ്ങനെ കൊണ്ടു നടന്നതിന് ശേഷമാണ് അവളുമായി സംസാരിക്കാനുള്ള ധൈര്യം വന്നത്. പിന്നീട് അതെപ്പോഴോ ഒരു പക്ഷത്തു നിന്നുമായി. തങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവാത്ത അവസ്ഥ. അവളുടെ അച്ഛനോ എൻ്റെ കുടുംബമോ ഒരിക്കലും അത്തരമൊരു ബന്ധത്തിന് കൊടി വീശുകയില്ലെന്ന് എനിക്കും എന്നേക്കാൾ നന്നായി അവൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ബന്ധം വിരിയാതെ വിടരാതെ നിൽക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയ ചങ്ങാതി റിയാസ്, എൻ്റെ ഏക പെങ്ങൾ രമണിയുമായുള്ള പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷമാണ് എന്തുകൊണ്ട് ഈ ബന്ധവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടാ എന്നൊരു ചിന്ത എന്നിലേക്ക് പാഞ്ഞു കയറിയത്. അതിനുമുമ്പ് ഞങ്ങൾ പലവട്ടം പരസ്പര സമ്മതത്തോടെ പിരിയാൻ തീരുമാനിച്ചതാണ്. എന്നാൽ അതേ ഞാനാണ് ആലീസിനെ വിളിച്ച് നമുക്കിനി ഒന്നാവാം എന്ന് പറഞ്ഞത്. നിന്നെ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പുറത്താക്കാനാവുന്നില്ല. എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി നമുക്കൊന്നാവാം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആദ്യം അവളതിന് വഴങ്ങിയില്ല. എന്തിനാണ് ഇനി ആദ്യം മുതലേ എല്ലാം തുടങ്ങുന്നത്? നമ്മൾ പിരിയുവാൻ തീരുമാനിച്ചതാണല്ലോ. നമ്മെ ഏറെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും സങ്കടപ്പെടുത്തി നമ്മൾ ഒന്നാവുന്നത് എന്തിനാ? നമ്മുടെ പ്രണയം നമ്മിൽ തന്നെ കുഴിച്ചുമൂടി ഇനി മറ്റൊരാളുമായി ജീവിക്കുന്നതല്ലേ രണ്ടു പേർക്ക് നല്ലത്? വായിച്ചവസാനിപ്പിച്ച അധ്യായം വീണ്ടും തുറന്ന് വായിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പറയുന്നത് പോലെ എല്ലാം മനസ്സിൽ നിന്നും മായ്ച്ചു കളയുന്നത് അത്ര എളുപ്പമാണോ? നിനക്കതിന് കഴിയുമോ? ദീർഘമായ ഒരു നിശ്വാസമായിരുന്നു അതിന് മറുപടി. ഞാനതിൽ പിടിച്ചു കയറി. ഇനി ഒരുപക്ഷേ വല്ലാതെ ശ്രമം ചെയ്താൽ നമുക്കതിന് കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഒഴിവാക്കാൻ നമുക്കാവുമോ? എന്തിനാണ് നാം സ്വയം ഇരുട്ടിലാവുന്നതിനൊപ്പം മറ്റുള്ളവരെ കൂടി ഇരുട്ടിലാക്കുന്നത്? നമ്മൾ ഒന്നാവാൻ തീരുമാനമെടുത്താൽ കാലം കൊണ്ട് എല്ലാവരുമെല്ലാം മറന്നേക്കാം. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് മാപ്പ് തരികയും ചെയ്യും. അങ്ങനെ എത്ര സംഭവങ്ങൾ നാം കേട്ടിരിക്കുന്നു. ഇങ്ങനെയൊരു സാധ്യതയുള്ളപ്പോൾ നാം എന്തിന് നമ്മളിൽ നിന്ന് തന്നെ ഒളിച്ചുവിടുന്നു? ഒടുവിൽ അവൾ എൻ്റെ ന്യായീകരണങ്ങളുമായി പൊരുത്തപ്പെട്ടതുപോലെ തോന്നി. പക്ഷേ അവൾ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, നീ എന്നെ വല്ലാതെ കരയിക്കുന്നു. കഴിച്ചിട്ടിറക്കാനും മധുരച്ചിട്ട് തൊപ്പാനും വയ്യ. എനിക്ക് നിന്റെ വാക്കുകൾ, നീ പറഞ്ഞ പോലെ നിന്നെ എന്നിൽ നിന്ന് മായ്ക്കാനേ ആവുന്നില്ല. എനിക്ക് ദൈവങ്ങളോട് ഭയങ്കര വെറുപ്പ് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ ദുഃഖിക്കാൻ വേണ്ടി നമ്മളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ ഒരു നിമിഷം കണ്ണടച്ചിരുന്ന ശേഷം അവൾ പറഞ്ഞു, ശരി, നീ എൻ്റെ ലൈബ്രറിയിൽ കാത്തിരിക്കുക. ഞാൻ തയ്യാറായി അവിടെ എത്തുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നിന്റെ കൂടെ ഏത് നരകത്തിലും വരാനായി. പക്ഷേ ഇതേ ഞാൻ എൻ്റെ പെങ്ങളോടുള്ള പ്രണയം അവൻ വെളിപ്പെടുത്തിയപ്പോൾ പൊട്ടിത്തെറിക്കുകയാണുണ്ടായത്. എൻ്റെ കാര്യം എന്നെ വല്ലാതെ നീറ്റി. നീ ചതിയനാണ്, ഞാൻ അലറി. നിനക്കതെങ്ങനെ എന്നോട് പറയാൻ കഴിഞ്ഞു? ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകളാണ് എൻ്റെ നാവിൽ നിന്ന് തെറിച്ചു പോണത്. ഈ ബന്ധം തുടർന്നാൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും എന്ന് വരെ ഞാൻ ഭീഷണിപ്പെടുത്തി. അതും ഞങ്ങൾ എന്നും സാഹിത്യത്തെക്കുറിച്ചും നാട്ടിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ചർച്ച നടത്തിയിരുന്ന കോഫി ഹൗസിൻ്റെ തിരക്കേറിയ സമയത്ത്, പുരോഗമന സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ. ശരിക്കും ഞാനൊരു പിശാചായി മാറിയിരുന്നു. അപ്പോൾ അവൻ നിശബ്ദനായി തലതാഴ്ത്തിയിരുന്ന് ഞാൻ പറയുന്നത് അത്രയും കേട്ടു. പിന്നെ തലതാഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവനെൻ്റെ മുഖത്ത് കാറിത്തുപ്പുകയോ എൻ്റെ ഇരട്ടത്താപ്പുകളെക്കുറിച്ച് എൻ്റെ നേർക്ക് വിരൽച്ചൂണ്ടി കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. എന്നാൽ അവൻ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ ചെയ്തതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ചത്. എനിക്ക് എങ്ങനെ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞു? അവൻ്റെ ആഗ്രഹം അത്ര വലിയ ഒരു തെറ്റായിരുന്നു. എത്രയോ കാലമായി ഞാൻ അവൻ്റെ വീട്ടിലും അവൻ എൻ്റെ വീട്ടിലും പോകുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കളിചിരികൾ പറയുന്നു. എൻ്റെ അച്ഛനമ്മമാർക്ക് അവനെയും അവൻ്റെ അച്ഛനമ്മമാർക്ക് എന്നെയും വലിയ കാര്യമാണ്. രമണി അവനോട് സ്വതന്ത്രമായി സംസാരിക്കുന്നത് ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. എനിക്ക് കാശിനാവശ്യം വന്നപ്പോഴൊക്കെ അവനൊട്ടും മടികൂടാതെ തന്നിരുന്നു. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. പെട്ടെന്നാണ് മൊബൈൽ ഫോൺ മുഴങ്ങിയത്. ആലീസിൻ്റെ ഫോണായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അത് ആലീസിൻ്റെ ഫോണായിരുന്നില്ല, അതെൻ്റെ മറ്റൊരു സുഹൃത്ത് പ്രിയേഷിൻ്റെതായിരുന്നു. പ്രിയേഷ് പറഞ്ഞത് ഒരു കുടം തീയായി എന്നിലേക്ക് വീണു. അവൻ പറഞ്ഞു, നീ എവിടെ പോയി കിടക്കണോ? എത്ര നേരമായി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ നമ്മുടെ റിയാസ് ബൈക്ക് അപകടത്തിൽ? അവനത് മുഴുവനാക്കാനായില്ല. അതിവേഗത്തിൽ വന്ന ഒരു കാറ് അവൻ്റെ ബൈക്കിലേക്ക് പാഞ്ഞു കയറിയായിരുന്നു. കാറുകാരൻ നിർത്താതെ പാഞ്ഞുപോയി. അതിൻ്റെ നമ്പർ പോലും ആരും നോട്ട് ചെയ്തില്ല. മതിലിനോട് ചേർത്തവനെ എനിക്ക് പറയാൻ വയ്യ. ആരോ എല്ലാം ബോധപൂർവം നടത്തിയതുപോലെ അവൻ്റെ വാക്കുകളിൽ കണ്ണീർ കുടുങ്ങിയിരുന്നു. എല്ലാവരും അന്വേഷിക്കുന്നത് നിന്നെയാണ്, നീ ഏത് ഗുഹയിൽ പോയി കിടക്കുന്നു? അത്രയും കേട്ടപ്പോഴേക്കും ഞാൻ തകർന്നുപോയി. റിയാസിൻ്റെ മരണം എനിക്ക് ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. അവനോട് പറഞ്ഞത് അത്ര കടുത്ത വാക്കുകളായിരുന്നു. അത് പറഞ്ഞത് പരസ്യമായി ഒരുപാട് പേർ കേട്ടിരിക്കാനും സാധ്യതയുണ്ട്. എത്രയും വേഗം അവിടെ എത്തണം. പക്ഷെ ഞാൻ ആലീസിനെ കാത്തിരിക്കുകയാണല്ലോ. എനിക്കെങ്ങനെ അവളെ വിട്ടുപോകാനാകും? എന്നെ വിശ്വസിച്ചാണ് അവൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ തേടി വരുന്നത്. അവൾ എത്തേണ്ട സമയമായി. അവൾ എന്നെ കാണാൻ വരുന്നത് വീട്ടുകാർ അറിഞ്ഞു കാണണം. വീട്ടുകാർ അവളെ വീട്ടു തടങ്ങളിലാക്കിയിട്ടുണ്ടാകാം. അതാണ് ഇതുവരെ അവൾ വരാത്തത്. മറ്റൊന്ന്, അവൾ വരണ്ട തിരക്കിൽ ഫോൺ വീട്ടിൽ വെച്ച് മറന്നിരിക്കാനിടയുണ്ട്. പണ്ടേ മറവി അവളുടെ കൂടപ്പറപ്പാണല്ലോ. മൂന്നാമത് ഒരു സാധ്യത കൂടിയുണ്ട്. അവൾ വന്നുകൊണ്ടിരിക്കുകയുമാവാം. ആലീസിനെ കാത്തിരിക്കണോ അതോ റിയാസിൻ്റെ അടുത്തേക്ക് പോകണോ? ഞാൻ ഒന്നുകൂടി ഫോൺ ഡയൽ ചെയ്തു. അവിടെ നിന്ന് വന്ന മറുപടി ഇങ്ങനെ, നിങ്ങൾ വിളിച്ചയാൾ പരിധിക്ക് പുറത്താണ്. ഇപ്പോൾ പ്രതികരിക്കാനില്ല. പലതവണ വിളിച്ചിട്ടും ഇതേ മറുപടി, പരിധിക്ക് പുറത്താണ്. അവൾ കണ്ട സമയം ഫോൺ എടുത്ത് നിലത്തെറിയാൻ തോന്നി. എന്തുകൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കാത്തത്? ഒടുവൻ ഞാൻ രണ്ടും കൽപ്പിച്ച് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കാറ് വിട്ടു. ഒരുവിധം നല്ല സ്പീഡിലാണ് കാർ ഓടിച്ചത്. യാത്രയിൽ അവൻ്റെ സദാ പുഞ്ചിരിക്കുന്ന മുഖം എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് റിയാസിൻ്റെ ഉമ്മയെയും ബാപ്പയുമാണ്. എന്നെ കണ്ടതും അവർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. പോയലാടോ നിന്റെ ചങ്ങാതി, നിന്നെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞല്ലോടോ അവൻ. നിന്നെ മാത്രമല്ല ഞങ്ങളെയും. നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നെക്കുറിച്ച്? ഭ്രാന്തനെ പോലെ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ ഉമ്മ എന്നെ വായ പൊത്തി. ഞാൻ ഒരുവിധം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി. വാർഡിലെത്തി. അവിടെ പോലീസുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ഒന്നും നോക്കാതെ അവൻ്റെ ചതഞ്ഞറിഞ്ഞ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ടൊരു കുട്ടിയെ പോലെ തേങ്ങിക്കരഞ്ഞു. എന്നെ സകുതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എസ് ഐ. അവളുടെ കണ്ണുകൾ കഴുകനെ പോലെ എന്നെ കൊത്തി വലിക്കുന്നതായി എൻ്റെ സങ്കടങ്ങൾക്കിടയിലും ഞാൻ കാണാതിരുന്നില്ല. എൻ്റെ വികാരപ്രകടനങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. വരൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഞാൻ കണ്ണു തുടച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. അയാൾ എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ പുറന്തോട് പൊട്ടിച്ച എക്സ്റേ രശ്മി പോലെ അയാളുടെ നോട്ടം എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപകടത്തിൽപ്പെട്ടയാൾ നിങ്ങളുടെ അടുത്ത ചങ്ങാതിയായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ അടുത്ത ദിവസം വലിയൊരു വഴക്കുണ്ടായി. ഓ, അത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി, വിശദീകരണങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇടപെടൽ രൂക്ഷമായിരുന്നു. നിങ്ങളുടെ പെങ്ങള് രമണിയെ റിയാസ് പ്രേമിച്ചു. ചങ്ങാതിയാണെങ്കിൽ മുസ്ലിമായ റിയാസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അത് പിന്നെ ഞാനെന്തോ പറയാൻ ശ്രമിച്ചു. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൊല്ലാനും മടിക്കില്ലെന്ന് നിങ്ങൾ പരസ്യമായി ഭീഷണിപ്പെടുത്തി. ഓ, ഇപ്പോഴിതാ നിങ്ങളുടെ സുഹൃത്തായ റിയാസ് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതി നിർത്താതെ കാറോടിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ നിങ്ങളെ ശരിക്കും സംശയിക്കാൻ ഞങ്ങൾക്ക് മോട്ടീവുണ്ടല്ലോ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ആദ്യ വാക്കുകൾക്കുണ്ടെങ്കിലും അവനെ കൊന്നത് ഞാൻ തന്നെ. അതിൻ്റെ പേരിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും എനിക്ക് മടിയില്ല. പക്ഷെ അവനോട് അങ്ങനെ പെരുമാറിയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത പശ്ചാത്താപം തോന്നി. നിങ്ങൾ നന്നായി സംസാരിക്കുന്നു. ആദ്യം ഭീഷണി, പിന്നെ പശ്ചാത്താപം. ഇതൊക്കെ വെള്ളം കൂടാതെ വിഴുങ്ങാൻ ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതിയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരു ചിരി പടർന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റക്കാരനല്ലെങ്കിലും കൃത്യമായ തെളിവ് കിട്ടുന്നവരെ നിങ്ങൾ കുറ്റക്കാരനല്ല. അതിനർത്ഥം കുറ്റത്തിൻ്റെ നിഴൽ നിങ്ങളിൽ നിന്നും മാറിയൊന്നുമല്ല. ഒരുപക്ഷെ മദ്യപിച്ചോ അശ്രദ്ധമായോ ഉള്ള ഒരു ഡ്രൈവിങ്ങിൻ്റെ ഫലമാകാം ഇത്. രക്ഷപ്പെട്ടു എന്നൊരു തോന്നലൊന്നും എനിക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാനും അവൻ്റെ മരണത്തിൽ കാരണക്കാരനാണെന്ന തോന്നൽ എന്നെ വല്ലാതെ നോവിച്ചുകൊണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിയാസിൻ്റെ ശരീരം ആംബുലൻസിൽ കയറ്റിയപ്പോൾ ആരും പറയാതെ ആദ്യം കയറിയത് ഞാൻ തന്നെ. പിന്നാലെ അവൻ്റെ ഉപ്പയും ഉമ്മയും കയറി. വണ്ടി മഴ നനഞ്ഞ നിരത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലീസിനെ കുറിച്ച് ഓർത്തു. അവൾ ലൈബ്രറിയിൽ ഇപ്പോൾ എത്തിയിരിക്കുമോ? വിളിക്കുന്നത് വെറുതെയാണെന്ന് അറിഞ്ഞിട്ടും വെറുതെ വിളിച്ചുപോയി. തീർച്ചയായിട്ടും അവൾ വീട്ടുകാരാൽ പിടിക്കപ്പെട്ട് കാണും. അവളുടെ ഫോൺ അവൾ എറിഞ്ഞുടച്ചിട്ടുണ്ടായിരിക്കും. നിസ്സഹായയായി അവൾ തേങ്ങിക്കരയുന്നുണ്ടാവും. എനിക്കെന്നോട് ജീവിതത്തോട് ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നി. റിയാസല്ല മരിക്കേണ്ടത്, ഞാനാണ്. ഞാൻ വല്ലാത്തൊരു മയക്കത്തിലേക്ക് കടന്നു. പിന്നെ ആംബുലൻസ് നിർത്തിയപ്പോൾ ഞാൻ ഉണർന്നത്. ആരൊക്കെയോ എന്നെയാണ് പിടിച്ചിറക്കുന്നത്. ഞാനല്ല റിയാസാണ് മരിച്ചത്. ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷേ ആരും അത് കേട്ടില്ല. റിയാസ് തന്നെയല്ലേ എന്നെ പിടിച്ചിരിക്കുന്നത്, കരയുന്നത്. എൻ്റെ അച്ഛനും അമ്മമാരുമല്ലേ? അപ്പോൾ ശരിക്കും അപകടത്തിൽപ്പെട്ടത് ആരാണ്? ഞാനാണോ റിയാസാണോ? ഞാൻ അനങ്ങാതെ കിടന്നു കൊടുത്തു. ശരിക്കും മരിച്ചു ഞാൻ, മരിച്ചത് ഞാൻ തന്നെയായിരിക്കും എന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഫോൺ മുഴങ്ങി. ഒരുപക്ഷെ അത് ആലീസിൻ്റെ ഫോണായിരിക്കുമോ? എനിക്ക് തീർച്ചപ്പെടുത്താനായില്ല. അല്ലെങ്കിലും ഇനി ഞാനല്ലോ ഒന്നും തീർച്ചപ്പെടുത്തേണ്ടത്. ഞാനൊരു മൃതശരീരം മാത്രമല്ലേ? മാത്രവുമല്ല, അപ്പോഴേക്കും റിയാസ് ഫോൺ എടുക്കുകയും ചെയ്തു. കഥയിവിടെ അവസാനിക്കുന്നു. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് കഥയും കഥാകൃത്തും എന്ന ഈ പരിപാടിയിൽ ഇന്ന് അവതരിപ്പിച്ചത്.
തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്.
കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.